ദ എഡിറ്റോറിയൽ.
രണ്ടായിരത്തി 2024 ഫെബ്രുവരി 19 തിങ്കൾ, 1199 ആണ്ട്, കുംഭം 6. ദീപികയുടെ എഡിറ്റോറിയൽ. കടക്കെണിയുടെ രൂക്ഷതയിൽ കേരളം. കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് അടുത്തിടെ കേരളം കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ കേരള സർക്കാർ കടമെടുക്കുന്ന തുകയിൽ ഭീമമായ പങ്കും മുൻകാല കടത്തിന്റെ തിരിച്ചടവിനും പലിശയ്ക്കുമായാണ് ഉപയോഗിക്കുന്നതെന്നാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ കൂടുതൽ കടമെടുത്തല്ലാതെ സംസ്ഥാനത്തിന് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാനാവില്ല എന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇതിനെയാണ് നാം കടക്കെണി എന്ന് പറയുന്നത്. കടക്കെണിയിലകപ്പെട്ട് പുറത്തു കടക്കാൻ കഴിയാതെ വരുമ്പോൾ ചില വ്യക്തികളെങ്കിലും ജീവനൊടുക്കലാണ് പോം വഴി കാണുന്നത്. അത്തരക്കാരിൽ കർഷകരും കൂലിവേലക്കാരും വ്യാപാരികളും മാത്രമല്ല, സമ്പന്നരും വൻകിട വ്യവസായികളും വരെ ഉൾപ്പെടുന്നു. വ്യക്തികൾ മിക്കപ്പോഴും കടക്കെണിയിലാകുന്നത് വരവിൽ കവിഞ്ഞ് ചെലവ് ചെയ്യാൻ കഴുത്തറപ്പൻ പലിശയ്ക്ക് വരെ പണം കടം വാങ്ങുമ്പോഴാണ്. രോഗവും മറ്റു പ്രതിസന്ധികളും മൂലം കടക്കെണിയിലാകുന്നവരുമുണ്ട്. വരവറിയാതെ ചെലവ് ചെയ്യുന്നതും കടം വാങ്ങി ഉൽപാദനപരമല്ലാതെ വിനിയോഗിക്കുന്നതും വ്യക്തിയായാലും കുടുംബമായാലും സ്ഥാപനമായാലും രാജ്യം തന്നെയായാലും അപകടകരമാണെന്നത് ഏറ്റവും ലളിതമായ ധനതത്വശാസ്ത്രമാണ്. 2020-21 സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് കേരളത്തിന്റെ കടമെടുപ്പിന്റെ രൂക്ഷത CAG ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. 2021-22 കേരളം 64,932.13 crore വായ്പ എടുത്തത്. ഇതിന്റെ 80% മുൻകാല വായ്പയും പലിശയും തിരിച്ചടയ്ക്കാനാണ് ഉപയോഗിച്ചത്. വികസന പ്രവർത്തനങ്ങൾക്ക് ലഭ്യമായ വായ്പാ തുക വെറും 20% മാത്രം. ദൈനംദിന ചെലവുകൾക്കും വായ്പാ സംബന്ധമായ ചെലവുകൾക്കുമായി വായ്പയെടുത്ത തുക ഉപയോഗിക്കുന്നത് ജാഗ്രതയുള്ള സാമ്പത്തിക മാനേജ്മെന്റ് സമ്പ്രദായമല്ലെന്ന മുന്നറിയിപ്പും CAG നൽകിയിട്ടുണ്ട്. വായ്പയ്ക്ക് നൽകിയ യഥാർത്ഥ പലിശ 5 കാലയളവിൽ ക്രമമായി വർദ്ധിച്ചതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. 2017-18 10,938 crore പലിശ നൽകിയ സ്ഥാനത്ത് 2021-22 15,776 crore നൽകി. ഇക്കാലയളവിൽ പലിശയിൽ  44% വർധന. ഇതിന് കാരണം പൊതുകടത്തിലുണ്ടായ വർധനയാണ്. റവന്യൂ വരവിന്റെ ശരാശരി 20% സംസ്ഥാനത്തിന്റെ മൊത്തം വായ്പയുടെ പലിശ നൽകാൻ മാത്രമായി വിനിയോഗിക്കുന്നു. രാജ്യത്തിനകത്തും പുറത്തും നിന്ന് കേരളമടക്കം മിക്ക സംസ്ഥാനങ്ങളും രാജ്യം തന്നെയും കടമെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ കടമെടുക്കുന്ന പണം ഉൽപാദനപരമായി വിനിയോഗിച്ചാൽ തീർച്ചയായും അത് നാടിന്റെ വികസനത്തിന് ആക്കം കൂട്ടുകയും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യും. നാട് സമ്പന്നമാകുമ്പോൾ നികുതി അടക്കം സർക്കാരിലേക്ക് കൂടുതൽ പണം എത്തുകയും കടത്തിന്റെ പലിശ അടക്കമുള്ള തിരിച്ചടവ് പ്രയാസമില്ലാതെ നടക്കുകയും ചെയ്യാം. ഇതാണ് കടമെടുപ്പിന്റെ സാമ്പത്തിക ശാസ്ത്രമെങ്കിലും കടമെടുക്കുന്ന പണത്തിന്റെ വിനിയോഗം തകിടമറിയുമ്പോൾ തിരിച്ചടവ് മുടങ്ങാതിരിക്കാൻ കൂടുതൽ കടമെടുക്കേണ്ടി വരുന്നു. ഇതാണ് കേരളത്തിന്റെ നിലവിലെ അവസ്ഥ. വികസന പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിൽ എടുക്കുന്ന കടത്തിന്റെ 80% വകമാറ്റുന്നു. ബാക്കി 20% രാഷ്ട്രീയക്കാർ അനർഹമായി കൈക്കലാക്കുന്ന കമ്മീഷനും കരാറുകാരടക്കമുള്ളവരുടെ ലാഭവും ഉദ്യോഗസ്ഥർ കൈപ്പറ്റുന്ന കൈക്കൂലിയുമെല്ലാം കിഴിച്ചാൽ 3% വികസന പ്രവർത്തനങ്ങൾക്കായി യഥാർത്ഥത്തിൽ ചെലവഴിക്കപ്പെടുകയെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നികുതി ഒഴികെ വരുമാനമുണ്ടാക്കുന്ന കാര്യമായ സംരംഭങ്ങൾ ഒന്നുമില്ലാത്ത സംസ്ഥാനമാണ് കേരളം. കാർഷിക മേഖല തകർന്നടിഞ്ഞു. റബ്ബർ അടക്കമുള്ള നാണ്യവിളകളുടെ വില തകർച്ചയുണ്ടാക്കുന്ന നികുതി നഷ്ടം ഭീമമാണ്. വ്യവസായ മേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ ആർക്കും താല്പര്യമില്ലാത്തതിനാൽ തൊഴിലവസരങ്ങൾ കൂടുന്നില്ല. സേവന മേഖലയെ ചുറ്റിപ്പറ്റിയാണ് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ കറങ്ങുന്നത്. ഗൾഫ് നാടുകളിൽ നിന്നുള്ള വരുമാനം കുറയുന്നതും മറ്റു വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഇങ്ങോട്ടേക്ക് പണം അയക്കാൻ താല്പര്യപ്പെടാതിരിക്കുന്നതും കേരളത്തെ ഞെരുക്കുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ നിന്നുണ്ടാക്കുന്ന പണത്തിൽ സിംഹഭാഗവും അവർ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. കൂടാതെ യുവജനതയുടെ വിദേശ കുടിയേറ്റവും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രതീക്ഷ നൽകുന്നതല്ല. ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള സർക്കാരിന്റെ പ്ലാൻ ബി ബജറ്റിലെ കേവല പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പെട്ടെന്നുണ്ടായതല്ല. ദീർഘവീക്ഷണമില്ലാതെയും രാഷ്ട്രീയ നേട്ടത്തിനായും നടത്തിയതും ഇപ്പോഴും തുടരുന്നതുമായ ദുർച്ചെലവുകൾ അതിൽ പ്രധാനമാണ്. ഇത്ര ചെറിയൊരു സംസ്ഥാനത്തിന് താങ്ങാവുന്നതല്ല ഖജനാവിൽ നിന്ന് പണം പറ്റുന്ന ജീവനക്കാരും പെൻഷൻകാരും ഭരണാധികാരികളും ഉൾപ്പെട്ട സർക്കാർ നടത്തിപ്പുകാരുടെ ബാഹുല്യം. അതിൽ കൈവയ്ക്കാൻ ആരും ധൈര്യപ്പെടുമെന്ന് ആശിക്കാനും വകയില്ല. എടുത്തുകുത്താൻ സ്വന്തമായി വിത്ത് പോലും ഇല്ലാത്ത അവസ്ഥയിൽ കടം തന്നെ ശരണം.
The editorial.